ഒന്ന് കൊരിന്ത്യർ അധ്യായം 7. ഇനി നിങ്ങൾ എനിക്കെഴുതിയ കാര്യങ്ങളെപ്പറ്റി പറയാം. വിവാഹം കഴിക്കാതിരിക്കുകയാണ് ഒരാൾക്ക് നല്ലത്. പക്ഷേ ലൈംഗിക പാപത്തിന്റെ പ്രശ്നം അപകടമാണ്. അതുകൊണ്ട് ഓരോ പുരുഷനും സ്വന്തം ഭാര്യ ഉണ്ടാവണം. അതുപോലെ ഓരോ സ്ത്രീക്കും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കണം. ഭാര്യ എന്ന നിലയ്ക്ക് അവൾക്ക് വേണ്ടതെല്ലാം ഭർത്താവ് നൽകിയിരിക്കണം. അതുപോലെ ഭർത്താവ് എന്ന നിലയ്ക്ക് അയാൾക്ക് വേണ്ടതെല്ലാം ഭാര്യയും നൽകിയിരിക്കണം. ഭാര്യയ്ക്ക് തന്റെ ശരീരത്തിനുമേൽ അധികാരമുണ്ടായിരിക്കുകയില്ല. ഭർത്താവിനാണ് അവളുടെ ശരീരത്തിൽ അധികാരം. ഭർത്താവിന് തന്റെ തന്നെ ശരീരത്തിനുമേൽ അധികാരമില്ല. ഭാര്യയ്ക്കാണ് അയാളുടെ ശരീരത്തിനുമേൽ അധികാരം. നിങ്ങളുടെ ശരീരങ്ങൾ പരസ്പരം നൽകാൻ മടിക്കരുത്. എന്നാൽ ഒരു സമയത്ത് പരസ്പര സമ്മതത്തോട് മാത്രം ലൈംഗിക ബന്ധം പുലർത്തുകയില്ലെന്ന് നിങ്ങൾ നിശ്ചയിക്കണം. പ്രാർത്ഥനയ്ക്കുള്ള സമയം അതിനായി മാറ്റിവെക്കണം. എന്നിട്ട് വീണ്ടും ചേർന്നുകൊള്ളുക. സാത്താൻ നിങ്ങളുടെ ദൗർബല്യം പ്രലോഭനത്തിന് വിധേയമാക്കാതിരിക്കാനാണിത്. അല്പനേരത്തേക്കെങ്കിലും വേർപിരിയാൻ നിങ്ങളെ അനുവദിക്കുന്നതിനാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇതൊരു കൽപ്പനയല്ല. എല്ലാ ജനങ്ങളും എന്നെ പോലെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഓരോരുത്തർക്കും അവനവന്റേതായി ദൈവത്തിന്റെ കൃപാവരമുണ്ട്. ഒരാൾക്ക് ഒരു കൃപാവരം, വേറൊരാൾക്ക് മറ്റൊന്ന്. ഇനി അവിവാഹിതർക്കും വിധവകൾക്കുമായി ഞാൻ ഇത് പറയുന്നു. എന്നെപ്പോലെ ഒറ്റയായിരിക്കുകയാണ് അവർക്ക് നല്ലത്. എന്നാൽ അവർക്ക് തങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാനായില്ലെങ്കിൽ അവർ വിവാഹം കഴിക്കണം. ലൈംഗികേച്ഛയുമായി എരിഞ്ഞുപോകുന്നതിലും ഭേദം വിവാഹം കഴിക്കുകയാണ്. ഇനി ഞാൻ വിവാഹിതർക്ക് ഈ കൽപ്പന നൽകുന്നു. കൽപ്പന എന്നിൽ നിന്നുള്ളതല്ല, കർത്താവിൽ നിന്നുള്ളതാണിത്. ഒരു ഭാര്യ അവളുടെ ഭർത്താവിനെ ഉപേക്ഷിക്കരുത്. എന്നാൽ ഒരു ഭാര്യ അവളുടെ ഭർത്താവിനെ ഉപേക്ഷിച്ചാൽ പിന്നെ അവൾ വിവാഹം കഴിക്കരുത്. അല്ലെങ്കിൽ അവൾ തന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകണം. അതുപോലെ ഭർത്താവ് ഭാര്യയുമായുള്ള ബന്ധവും വേർപെടുത്തരുത്. മറ്റെല്ലാവർക്കുമായി ഞാൻ ഇങ്ങനെ പറയുന്നു. ഞാനാണിത് പറയുന്നത്, കർത്താവല്ല. ക്രിസ്തുവിൽ സഹോദരനായ ഒരുവന് അവിശ്വാസിയായ ഒരു പത്നി ഉണ്ടാവാം. അവൾ അവനോടൊത്ത് താമസിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ ഒരിക്കലും അവളെ ഉപേക്ഷിക്കരുത്. അതുപോലെ ഒരു സ്ത്രീക്ക് അവിശ്വാസിയായ ഒരു ഭർത്താവ് ഉണ്ടായേക്കാം. അവൻ അവളോടൊത്ത് താമസിക്കാൻ തയ്യാറായാൽ അവൾ അവനെ ഉപേക്ഷിക്കരുത്. അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യയിലൂടെ വിശുദ്ധനാക്കപ്പെടുന്നു. അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവിലൂടെ വിശുദ്ധിയാക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ശരിയല്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ശുദ്ധരാകുമായിരുന്നില്ല. പക്ഷേ ഇന്ന് നിങ്ങളുടെ കുട്ടികൾ നിഷ്കളങ്കരും പരിശുദ്ധരുമാണ്. എന്നാൽ അവിശ്വാസിയായ ഒരുവൻ ഉപേക്ഷിച്ചു പോകാൻ തീരുമാനിച്ചാൽ അവൻ പോയിക്കൊള്ളട്ടെ. ഇത് സംഭവിക്കുമ്പോൾ ക്രിസ്തുവിൽ സഹോദരനോ സഹോദരിയോ ആയവർ ബന്ധിതരല്ല. ദൈവം നമ്മെ സമാധാനമായൊരു ജീവിതത്തിന് വിളിച്ചു. ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കപ്പെടുത്തിയേക്കാം. ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ രക്ഷിക്കപ്പെടുത്തിയേക്കാം. പിന്നീട് എന്തുണ്ടാകുമെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയയില്ല. എന്നാൽ ഓരോരുത്തരും ദൈവം അവനവന് ജീവിക്കാൻ നൽകിയ വഴിയെ ജീവിക്കുക. ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ സഞ്ചരിച്ചിരുന്ന വഴി. ഞാൻ എല്ലാ സഭകളിലും ഉണ്ടാക്കുന്ന ഒരു ചട്ടമാണിത്. വിളിക്കപ്പെട്ട സമയത്ത് ഒരുവൻ പരിച്ഛേദനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തന്റെ പരിച്ഛേദനം ഉപേക്ഷിക്കരുത്. വിളിക്കപ്പെടുമ്പോൾ പരിച്ഛേദനം ചെയ്തിട്ടില്ലാത്തവൻ ഇനി അത് ചെയ്യുകയും അരുത്. ഒരാൾ പരിച്ഛേദനം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് പ്രധാനമല്ല. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയാണ് പ്രധാനം. ഓരോരുത്തരും ദൈവം അവനെ വിളിച്ചപ്പോഴത്തെ വഴിയിൽ തുടരണം. ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങളൊരു അടിമയായിരുന്നുവെങ്കിൽ അതേപ്പറ്റി വ്യാകുലപ്പെടേണ്ട. പക്ഷേ നിങ്ങൾക്ക് സ്വതന്ത്രനാകാൻ പറ്റുമെങ്കിൽ സ്വതന്ത്രനാവാനുള്ള അവസരം ഉപയോഗിക്കുക. കർത്താവ് വിളിച്ചപ്പോൾ അടിമയായിരുന്നവൻ കർത്താവിൽ സ്വതന്ത്രനും കർത്താവിന്റെ സ്വന്തവുമാകുന്നു. അതുപോലെ വിളിക്കപ്പെട്ടപ്പോൾ സ്വതന്ത്രനായിരുന്നവൻ ഇപ്പോൾ ക്രിസ്തുവിന്റെ അടിമയുമാകുന്നു. നിങ്ങളെ വിലയ്ക്കു വാങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് മനുഷ്യരുടെ അടിമകളാകരുത്. സഹോദരീ സഹോദരന്മാരെ, ദൈവത്തോടൊത്തുള്ള നിങ്ങളുടെ പുതിയ ജീവിതത്തിൽ നിങ്ങൾ വിളിക്കപ്പെട്ടപ്പോൾ എന്തായിരുന്നോ ആ മാർഗം തുടരണം. ഇനി ഞാൻ അവിവാഹിതരെ പറ്റി എഴുതുന്നു. എനിക്ക് ഇതേപ്പറ്റി കർത്താവിൽ നിന്നും കൽപ്പനകൾ ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ എന്റെ അഭിപ്രായം പറയുന്നു. കർത്താവ് എനിക്കായി വച്ചു നീട്ടിയ കാരുണ്യം കൊണ്ട് എനിക്ക് വിശ്വസ്തനായിരിക്കാൻ കഴിയും. ഇതൊരു കുഴപ്പം പിടിച്ച കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ അവിവാഹിതരായി തുടരുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കൊരു ഭാര്യയുണ്ടെങ്കിൽ അവളിൽ നിന്ന് വേർപെടാൻ മുതിരരുത്. നിങ്ങൾക്ക് ഭാര്യയില്ല എങ്കിൽ ഒരു ഭാര്യയെ കണ്ടെത്താനും ശ്രമിക്കരുത്. പക്ഷേ വിവാഹം കഴിക്കാൻ നിങ്ങൾ നിശ്ചയിച്ചാൽ അതൊരു പാപമല്ല. ഒരിക്കലും വിവാഹം കഴിക്കാതിരുന്ന ഒരു പെൺകുട്ടി വിവാഹം ചെയ്യുകയാണെങ്കിൽ പാപം ചെയ്യുന്നില്ല. എന്നാൽ വിവാഹം കഴിക്കുന്നവർക്ക് ഈ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും. നിങ്ങൾ ഈ പ്രയാസങ്ങളിൽ നിന്ന് മോചിതരാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സഹോദരീ സഹോദരന്മാരെ, ഇതാണ് ഞാൻ അർത്ഥമാക്കുന്നത്. നമുക്ക് ഇനിയും അധികം സമയം മിച്ചമില്ല. അതുകൊണ്ട് ഇപ്പോൾ മുതൽ ഭാര്യമാരുള്ളവർ തങ്ങൾക്ക് ഭാര്യമാരില്ലാത്തപ്പോഴെന്ന പോലെ കർത്താവിനെ സേവിക്കുക. ദുഃഖിതരായവർ ദുഃഖിതരല്ലാത്തതുപോലെ ജീവിക്കുക. സന്തോഷവാന്മാരായിട്ടുള്ളവർ സന്തോഷമില്ലാത്തവരായി ജീവിക്കുക. സാധനങ്ങൾ വാങ്ങുന്നവൻ ഒന്നുമില്ലാത്തതുപോലെ ജീവിക്കുക. ലൗകികമായ സാധനങ്ങൾ ഉപയോഗിക്കുന്നവർ സാധനങ്ങൾ തങ്ങൾക്ക് പ്രധാനമല്ല എന്ന രീതിയിൽ ജീവിക്കണം. ഈ ലോകം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഉടൻ തന്നെ മാറും എന്നതിനാലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ ഉത്കണ്ഠാകുലമായ ചിന്തകളിൽ നിന്നും മോചിതരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിവാഹിതനായ ഒരാൾ കർത്താവിന്റെ ജോലിയിൽ വ്യാപൃതനാകുന്നു. കർത്താവിനെ സന്തുഷ്ടനാക്കുവാനാണ് അയാളുടെ ശ്രമം. എന്നാൽ വിവാഹിതനായ ഒരുവൻ ലൗകിക കാര്യങ്ങളിൽ വ്യാപൃതനുമാണ്. അവൻ തന്റെ ഭാര്യയെ സന്തുഷ്ടയാക്കുവാനാണ് ശ്രമിക്കുന്നത്. അയാൾ രണ്ട് കാര്യങ്ങളെപ്പറ്റി ആലോചിക്കണം. സ്വന്തം ഭാര്യയെ പ്രസാദിപ്പിക്കുക, കർത്താവിനെ പ്രസാദിപ്പിക്കുക. അവിവാഹിതയായ ഒരു സ്ത്രീയോ ഒരിക്കലും വിവാഹം കഴിക്കാത്ത ഒരു പെൺകുട്ടിയോ അവരുടെ മുഴുവൻ സമയവും കർത്താവിനായി സമർപ്പിക്കും. അവൾക്ക് തന്റെ ആത്മാവും ശരീരവും മുഴുവനും കർത്താവിന് സമർപ്പിക്കാനാകണം. എന്നാൽ വിവാഹിതയായ ഒരു സ്ത്രീ ലൗകിക കാര്യങ്ങളിൽ വ്യാപൃതയാണ്. തന്റെ ഭർത്താവിനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവൾ ചെയ്യുന്നത്. നിങ്ങളെ സഹായിക്കാനാണ് ഞാൻ ഇക്കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളെ പരിമിതപ്പെടുത്താനല്ല ഞാൻ ഇത് പറയുന്നത്. പക്ഷേ നിങ്ങൾ നേരായ മാർഗത്തിൽ ജീവിക്കണമെന്നാണ് എനിക്കാഗ്രഹം. നിങ്ങളുടെ ശ്രദ്ധ വേറെ കാര്യങ്ങളിൽ വ്യതിചലിക്കാതെ കർത്താവിന് നിങ്ങളെ പൂർണമായും സമർപ്പിക്കപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുവൻ തന്റെ കന്യകയായ മകളെ വിവാഹത്തിന് നല്ല പ്രായം കഴിഞ്ഞിട്ടും വിവാഹം കഴിപ്പിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് ചിന്തിച്ചേക്കാം. വിവാഹം അനിവാര്യമാണെന്ന് അയാൾ ആലോചിച്ചേക്കാം. അയാൾ അവളെ വിവാഹം കഴിക്കാനും അനുവദിക്കണം. അത് പാപമല്ല. പക്ഷേ മറ്റൊരാൾ കുറെ കൂടി ഉറച്ച മനസ്സുള്ളവനായിരിക്കും. വിവാഹത്തിന്റെ പ്രശ്നമേ ഇല്ലാത്തതിനാൽ അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കാം. തന്റെ കന്യകയായ പുത്രിയെ അവിവാഹിതയായി തുടരാൻ അയാൾ തീരുമാനിച്ചാൽ അയാൾ ചെയ്യുന്നത് ശരിയാണ്. തന്റെ കന്യകയായ പുത്രിയെ വിവാഹം ചെയ്ത് കൊടുത്തയാൾ ചെയ്യുന്നത് നല്ലതാണ്. അവളെ കല്യാണം കഴിച്ചു കൊടുക്കാത്തയാൾ അതിലും നല്ല കാര്യമാണ് ചെയ്യുന്നത്. ഒരു സ്ത്രീ തന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുവോളം കാലം അയാളിൽ ബന്ധിതയാണ്. ഭർത്താവ് മരിച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ളയാളെ വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ടാകും. പക്ഷേ അവൾ കർത്താവിൽ വിവാഹം കഴിക്കണം. വീണ്ടും വിവാഹിതയാകാതിരുന്നാൽ അവൾക്ക് കൂടുതൽ സന്തോഷം. ഇത് എന്റെ അഭിപ്രായമാണ്. എനിക്ക് ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു.